പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ വഴികൾ ന്യായവും സത്യവും ആയതുപോലെ അവൻ്റെ പ്രവർത്തികളും നീതിയുള്ളതാകുന്നു. നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു, കൂടാതെ നന്മ പ്രവർത്തിക്കുന്ന ഏവർക്കും മഹത്വവും മാനവും ലഭിക്കുന്നു. സത്യവഴിയിൽ കൂടി നമ്മെ നടത്തുന്ന ഈ വഴികാട്ടിയുടെ പ്രവർത്തികളെപ്പറ്റി അവലോകനം ചെയ്യുന്ന ഈ പഠന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 11:33. ഹാ, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. അവൻ്റെ വഴികൾ എത്ര അഗോചരമാകുന്നു. മിസ്റ്റീരിയസ് വേവ്സ് ഓഫ് ദ ഗൈഡ്, അഗോചരമായ വഴികൾ. ഒരിക്കൽ ഒരു ദൈവദാസൻ ഞായറാഴ്ച സഭായോഗം കഴിഞ്ഞ് ആഹാരം കഴിക്കുവാനിരുന്നപ്പോൾ പ്രാർത്ഥിക്കണമെന്നൊരു നിർബന്ധം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായി. ആ പ്രേരണ മൂലം അദ്ദേഹം എഴുന്നേറ്റു. വിഷയം അറിയുവാൻ പാടില്ലാഞ്ഞിട്ടും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അദ്ദേഹം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആത്മവ്യാപാരം അദ്ദേഹം നന്നായി അനുഭവിച്ചു. പ്രാർത്ഥന തീർന്നു വൈകിട്ട് നടക്കാനിറങ്ങിയ അദ്ദേഹത്തെ നോക്കി ആളുകൾ അടക്കം പറയുന്നത് കണ്ടു. ഒരു കടയിൽ കയറി സാധനം വാങ്ങിച്ചിറങ്ങിയപ്പോൾ കടക്കാരനും അത്ഭുതത്തോടെ നോക്കുന്ന കണ്ടപ്പോൾ കാരണം തിരക്കി. അപ്പോഴാണ് അറിയുന്നത്, അല്പം മുമ്പ് തൻ്റെ മാതാപിതാക്കൾ വാഹന അപകടത്തിൽപ്പെട്ട വിവരം. വേഗം അവിടെ എത്തിയ അദ്ദേഹത്തോട് അവിടെ നിന്ന് പോലീസുകാരൻ പറഞ്ഞു, സർ, ആ ട്രക്കിൻ്റെ അടിയിൽ കയറിയ കാറിലെ യാത്രക്കാർ ചെറിയ മുറിവുകളോട് മാത്രം രക്ഷപ്പെട്ടു. എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം ഒരപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സംഭവം നടന്ന സമയം ഈ ദൈവദാസൻ തിരക്കി അറിഞ്ഞപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. പ്രാർത്ഥിപ്പാൻ തനിക്ക് പരിശുദ്ധാത്മാവ് പ്രേരണ തന്ന അതേ സമയം തന്നെയായിരുന്നു അത്. പോലീസുകാരനോ മറ്റ് ജനങ്ങൾക്കോ അതിൻ്റെ കാര്യം മനസ്സിലായില്ല. എങ്കിലും ദൈവത്തിൻ്റെ അഗോചരമായ വഴി ദൈവദാസന് നന്നായി മനസ്സിലായി. പലപ്പോഴും ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് മനസ്സിലാകയില്ല. നിങ്ങളോടിത് സംസാരിക്കുന്ന എൻ്റെ ജീവിതം തന്നെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയാൽ പലപ്പോഴും എനിക്ക് മനസ്സിലാകാത്തതാണ്. പൂർണ്ണമായി ദൈവത്തെ സേവിക്കണം, അന്വേഷിക്കണം, ദൈവത്തെ കണ്ടെത്തണമെന്ന ആഗ്രഹത്തോടെ ഇറങ്ങിത്തിരിച്ച എനിക്ക് സുവിശേഷ വേല ചെയ്യുവാനുള്ള അതിയായ ആഗ്രഹത്തോടെ ഞാൻ ഇറങ്ങിത്തിരിച്ചപ്പോൾ പല വിധത്തിലുള്ള പ്രതികൂലങ്ങളുണ്ടായി. ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് യേശു പറഞ്ഞതായി വചനത്തിൽ കാണാം. എൻ്റെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിച്ചു. ചിലപ്പോൾ അതെൻ്റെ അറിവുകേടായി കണ്ടാലും ഒന്ന് ഞാൻ അറിയുന്നു, സകല കഷ്ടതകളും എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്കുള്ള ഓരോ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നുവെന്ന്. വചനം സ്ത്രീ പറയരുതെന്ന് വിലക്കിയവർ, ചിന്തിച്ചവർ എന്നെ അവഗണിച്ചപ്പോഴും എഴുതുവാനുള്ള കഴിവ് തന്ന് എന്നെ നിർത്തിയ സ്നേഹം അഗോചരമാണ്. എന്നെ വചനം പഠിപ്പിച്ച വിധം അഗോചരമാണ്. അങ്ങയുടെ സാക്ഷിയായി അയച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തി അവർണനീയമാണ്. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നുവെന്ന് സങ്കീർത്തനം 92:5 നമുക്ക് കാണാൻ കഴിയും. എന്നെ നടത്തിയത് എൻ്റെ ദൈവമാകുന്നുവെന്ന് എനിക്ക് നന്നായി അറിയാം. നടത്തുന്നത് ഒരു വ്യക്തിയോ ഒരു ഗ്രൂപ്പ് ആളുകളോ ആണെങ്കിൽ അവരാണ് ഒന്നാമത്തെ ആളുകൾ. ദൈവം നമ്മെ നടത്തുന്നു എങ്കിൽ നമ്മൾ ഒന്നാമത്തെ ആള്, അദ്ദേഹമാണ്, അല്ലെങ്കിൽ പ്രധാനി അദ്ദേഹമാണ്. ഒരു സ്റ്റേറ്റിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി ആ സ്റ്റേറ്റിലെ ആളുകളെ നടത്തുന്നുവെങ്കിൽ അദ്ദേഹമാണ് ഒന്നാമത്തെ ആൾ. അതുപോലെ ആത്മീയ ജീവിതത്തിൽ നമ്മെ നടത്തുന്ന വ്യക്തി യേശുവാണെങ്കിൽ അദ്ദേഹത്തിനാണ് ഒന്നാമത്തെ സ്ഥാനം. അദ്ദേഹം മുൻപേ പോയി എവിടേക്ക് പോകണമെന്ന് നമുക്ക് കാട്ടിത്തരുന്നു. ആ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അഗോചരമാണ്. ആ വഴിയുടെ അർത്ഥം പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. 74 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഒരു ചോദ്യം ചോദിക്കുന്നു. Why have you rejected us forever? 74 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം, Psalm 74:1. മലയാളത്തിൽ, ദൈവമേ നീ ഞങ്ങളെ സദാകാലത്തേക്കും തള്ളിക്കളഞ്ഞതെന്ത്? ഇംഗ്ലീഷ് ബൈബിളിൽ വൈ ഹാവ് യു റിജക്റ്റഡ് അസ് ഫോർ എവർ, വൈ എന്നുള്ള ചോദ്യത്തോടെയാണ് ആ സങ്കീർത്തനം ആരംഭിക്കുന്നത്. ഇതുപോലെ ചോദിക്കുന്ന അവസരം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടില്ലേ? യഹോവേ, നീ കോപത്തോടെ ഞങ്ങളെ തള്ളിക്കളഞ്ഞതാണോ? ഞങ്ങൾ നിന്റെ ആടുകളല്ലേ? ആടുകളെ മേച്ചിൽപ്പുറത്ത് നടത്തുന്ന യജമാനൻ ആടുകളെ തള്ളിക്കളയുമോ? ഈ സംശയമൊക്കെ നമുക്കും തോന്നിയേക്കാം. യഹോവേ, നീ ഞങ്ങളെ കൈവിട്ടതാണോ? നീ ഞങ്ങളെ ഉപേക്ഷിച്ചതാണോ എന്നുള്ള ചിന്ത. ആ 74 സങ്കീർത്തനത്തിൻ്റെ 9 വാക്യം നോക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഞങ്ങൾ എത്ര നാളിതുണ്ട്, ഒരടയാളവും ഞങ്ങൾ കാണുന്നില്ല, ഞങ്ങളെ രക്ഷിക്കുവാൻ ആരും വരുന്നതായി ഞങ്ങൾ കാണുന്നില്ല. അഗോചരമായ വഴിയിൽ കൂടി നടക്കുന്നവരുടെ ചിന്തയാണത്. ദൈവത്തിൻ്റെ വഴിയുടെ അർത്ഥം നമുക്ക് മനസ്സിലാകാതെ നടക്കുമ്പോൾ, കഷ്ടതകളും പ്രതികൂലങ്ങളും ജീവിതത്തിൽ വരുമ്പോൾ നമ്മളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം, രക്ഷ ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കുമോ? ഞങ്ങൾ ആരെയും കാണുന്നില്ലല്ലോ, ഒരു പ്രവാചകൻ പോലും ഇവിടെ എങ്ങുമില്ല, ആരും ഞങ്ങളെ രക്ഷിക്കുന്നില്ല. എന്നാൽ ഓർക്കുക, ഒരിക്കലും ആടുകളെ കൈവിടുന്ന ഇടയനല്ല നമ്മുടെ ഇടയൻ. അവൻ യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല, അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന നല്ല ഒരു ഇടയനാണ് നമ്മുടെ ഇടയൻ. ശക്തിയാൽ സമുദ്രം വിഭാഗിച്ചവൻ നമ്മെ നടത്തും, നമുക്കത് വിശ്വസിക്കാം. ഹൃദയം വിശ്വാസത്താൽ, ഹൃദയത്തിലുള്ള വിശ്വാസത്താൽ അവൻ്റെ അഗോചരമായ വഴികളെക്കുറിച്ച് മറ്റുള്ളവരോട് നമുക്ക് പറയുവാൻ കഴിയണം. അവൻ പ്രവർത്തിക്കും, അവൻ്റെ വഴികൾ അവർണനീയമാണ്. 92 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യം, 92 സങ്കീർത്തനത്തിൻ്റെ 5 വാക്യത്തിൽ, യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു. അഗോചരമായ വഴിയാണ്, മിസ്റ്റീരിയസ് വേസ് ആണ് ദൈവത്തിൻ്റേത്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, അപ്രകാരമുള്ള വഴിയിൽ കൂടി നടത്തുമ്പോഴും യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെ. അതുകൊണ്ട് കർത്താവെ, ഞാൻ നിന്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നതിനാൽ ഞാൻ നിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു. നിന്റെ പ്രവൃത്തി അവർണനീയമാണ്, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായവ തന്നെയാണ്, അതുകൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു. നീ എന്നെ സന്തോഷിപ്പിക്കുന്നതിനാൽ ഞാൻ നിന്റെ മഹത്വത്തെ വർണ്ണിക്കും, നിന്റെ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ പാടും എന്ന് സങ്കീർത്തനക്കാരൻ 92 സങ്കീർത്തനത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ പറയുന്നു. ദൈവത്തിൻ്റെ അഗോചരമായ വഴികളെ മനസ്സിലാക്കുവാൻ ഏറ്റവും അനുയോജ്യമായത് ജോസഫിൻ്റെ ജീവിതമാണ്. അഗോചരമായ വഴി ജോസഫിൻ്റെ ജീവിതത്തിൽ ആരംഭിച്ചത് തൻ്റെ പിതാവ് ഒരു ഉടുപ്പ് നിലയങ്കി വാങ്ങിച്ചു കൊടുത്തതും ജോസഫ് സ്വപ്നം കണ്ടതുമാണ്. ഇതിൻ്റെ സഹോദരങ്ങൾ ജോസഫിനോട് കോപിച്ചു, നിന്റെ ജീവിതത്തിൽ നിനക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആദ്യം നിന്നോട് എതിർക്കുന്നത് നിന്റെ സഹോദരങ്ങൾ തന്നെ ആയിരിക്കും. വേറെ ആരും അവിടെ വരണ്ട, സഹോദരങ്ങൾ നിന്നെ എതിർത്തിരിക്കും. എന്നാൽ ആരെല്ലാം എതിർത്തിട്ടും പിതാവ് കോപിച്ചിട്ടും ജോസഫ് തൻ്റെ ജീവിതത്തെ കണ്ട സ്വപ്നം സഫലമാകുമെന്ന് വിശ്വസിച്ചു. സ്വപ്നം സഫലമാകണമെങ്കിൽ അതിൻ്റെ ഇടയിൽ, സ്വപ്നം കാണുമ്പോൾ മുതൽ സ്വപ്നം ദൈവം സഫലമാക്കുന്ന കാലാവധി വരെ ഒരു ഇടവേളയുണ്ട്, ഒരു ഗ്യാപ്പുണ്ട്. ആ സമയത്ത് ദൈവം നിന്നെ സ്വപ്നപ്രാപ്തിക്കായി, സ്വപ്ന ലഭ്യതയ്ക്കായി ഒരുക്കിയെടുക്കുന്ന സമയമാണ്. പല വിധത്തിലുള്ള പ്രതികൂലങ്ങൾ അനുഭവിച്ചു. സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലിട്ടു, അവിടുന്ന് എടുത്തുകൊണ്ടുപോയി അടിമക്കച്ചവടക്കാർക്ക് കൊടുത്തു, കാരാഗ്രഹത്തിലായി. കാരാഗ്രഹത്തിലായി കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ സമയമായി. 41:16 വലിയൊരത്ഭുതം നടക്കുന്നതായി നമുക്ക് കാണാം. ജോസഫിനോട് സ്വപ്ന വ്യാഖ്യാനത്തിനായി പറയുമ്പോൾ ജോസഫ് പറയുന്നുണ്ട്, ഞാനല്ല, ദൈവം തന്നെ ഫറവോന് ശുഭമായ ഒരു ഉത്തരം തരും. ഉത്തരം കേട്ട് ഫറവോൻ തൃപ്തനായപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു കിട്ടുമോ എന്ന് ചോദിച്ചു. അവന് മുദ്രമോതിരം നൽകി. ആദ്യത്തെ അധികാര ചിഹ്നം ലോകപരമായി തന്നെ ദൈവം അവന് കൊടുത്തു, മുദ്രമോതിരം നൽകി. രണ്ടാമത്തെ രഥത്തിൽ ഇരുത്തി അവന് കൊണ്ടുപോയപ്പോൾ സരപ്പളിയും നേർമയുള്ള വസ്ത്രവും ധരിപ്പിച്ചു. രണ്ടാം രഥത്തിൽ ഇരുന്നു കൊണ്ട് അവനെ കയറ്റി മുട്ടുകുത്തുവീൻ എന്ന് മുമ്പിൽ വിളിച്ചു പറഞ്ഞു. സഹോദരങ്ങൾ കീഴ് നമസ്കരിക്കൂ എന്ന് പറഞ്ഞ അതിനു മുമ്പ് തന്നെ നമസ്കരിപ്പിച്ചു. എതിർത്തവരെ കൊണ്ടും ജയിലിലാക്കിയവരെ എല്ലാം മുട്ടുകുത്തുവീൻ എന്നുള്ള പ്രഖ്യാപനമുണ്ടായി. അവിടുന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ച ആരംഭിക്കുമ്പോൾ അവൻ കണ്ട സ്വപ്നവും യാഥാർത്ഥ്യമായി മാറി. 43:26 അവൻ്റെ സഹോദരങ്ങൾ അവൻ്റെ അടുക്കൽ എത്തുന്നതായി നമുക്ക് കാണാം. പട്ടിണി വരുത്തി. പട്ടിണി വന്നപ്പോൾ ആഹാരമുണ്ടായിരുന്നത് മിസ്രയീമിലായിരുന്നു. ആഹാരം വാങ്ങിക്കാൻ വന്ന അവർ ചെയ്തത്, ജോസഫ് വീട്ടിൽ വന്നപ്പോൾ അവർ കൈവശമുള്ള കാഴ്ച അകത്ത് കൊണ്ടുചെന്ന് അവൻ്റെ മുമ്പാകെ വെച്ച് അവനെ സാഷ്ടാംഗം നമസ്കരിച്ചു. പ്രൈസ് ദ ലോർഡ്, ദൈവം ജീവനുള്ളവനാണ്. അവൻ നിനക്കൊരു സ്വപ്നം തന്നിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നം സാഫല്യമാകുന്ന വഴിയും അവൻ ഒരുക്കിത്തരും. വിശ്വസിച്ചവന് മുദ്രമോതിരവും അധികാരവും നൽകി മാനിച്ച ദൈവം നിന്നെ മാനിക്കുവാൻ പ്രാപ്തനാണ്. അഗോചര വഴിയുടെ പൂർത്തീകരണം ലഭ്യമാകുവാൻ വിശ്വാസത്തോടൊപ്പം അനുസരണവും ആവശ്യമാണ്. നമുക്കെല്ലാം അറിയാവുന്ന വിഷയമായാലും യോശുവയുടെ പുസ്തകം 6:20 എരിഹോ ആദ്യത്തെ 6 ഒരു പ്രാവശ്യവും പിന്നീട് 7 വലം വയ്ക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ എതിർക്കാതെ അനുസരിച്ചു. ആദ്യം നമ്മൾ പറഞ്ഞത് അഗോചരമായ വഴിയുടെ പൂർത്തീകരണത്തിന് വിശ്വാസം വേണം. ജോസഫിൻ്റെ ജീവിതത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. രണ്ടാമത് പറയാൻ പോകുന്നത് വിശ്വാസം മാത്രം പോരാ, വിശ്വാസത്തോടൊപ്പം അനുസരണവും ആവശ്യമാണ്. എരിഹോ മതിലിന് ചുറ്റും 13 ആദ്യം 6, 7 ചുറ്റുവാൻ പറഞ്ഞപ്പോൾ അത് ജനമനുസരിച്ചു. കാഹളമൂതി ജനമാർപ്പിട്ടപ്പോൾ മതിൽ വീണു. അതെ, നിന്റെ ജീവിതത്തിലെ പ്രതികൂലം തകരണമെങ്കിൽ ദൈവം പറയുന്നത് നീ അനുസരിക്കണം. അപ്പോൾ അഗോചരമായ വഴിയുടെ പൂർത്തീകരണത്തിന് അനുസരണം ആവശ്യമെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് കാനാവിലെ കല്യാണം. കല്യാണ വീട്ടിൽ യേശു ഉണ്ടായിരുന്നു. വീഞ്ഞ് തീർന്നുപോയി. അതിനുവേണ്ടി പുറത്തിരിക്കുന്ന കൽപ്പാത്രം വൃത്തിയാക്കി അതിൽ വെള്ളം നിറയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. വെള്ളം നിറയ്ക്കാൻ ആവശ്യപ്പെട്ട തൊഴിലാളികളോട് തന്നെ അത് കൊണ്ടുപോയി വിളമ്പാനും പറഞ്ഞു. അവർക്കറിയാം അത് വെള്ളമാണെന്ന്. ഇത് ദൈവത്തിൻ്റെ അഗോചരമായ വഴി. വെള്ളം വിളമ്പിയത് വെള്ളമാ, പക്ഷേ വിരുന്നുവാഴികൾ രുചിച്ചു നോക്കിയപ്പോൾ ഏറ്റവും രുചിയുള്ള വീഞ്ഞ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2:7-8 വാക്യങ്ങളിൽ ഇതുപോലെ നമുക്ക് അവൻ്റെ പ്രവൃത്തിയുടെ സന്തോഷം കാണാം. അനുസരിക്കുന്നവന് അത് ലഭ്യമാണ്. ഇനിയും അഗോചരമായ വഴി നമ്മുടെ മുമ്പിൽ തുറന്നു കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ യഹോവയ്ക്ക് പ്രവർത്തിക്കുവാൻ വഴി ഒരുക്കിക്കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോസ്തല പ്രവൃത്തി 9:32-41 വാക്യങ്ങൾക്കകത്ത് പത്രോസ് ഐനിയോസിൻ്റെ അടുക്കലെത്തുന്നു. എല്ലായിടും സഞ്ചരിച്ച് യുദ്ധയിൽ പാർക്കുന്ന ആളുകളുടെ അടുക്കൽ വന്ന പത്രോസ് പക്ഷവാദം പിടിച്ച് 8 കിടക്കുന്ന ഐനിയോസിൻ്റെ അടുക്കൽ വന്നു. പത്രോസ് ചെന്നു, ഐനിയോസിനെ കണ്ടു. പിന്നീടാണ് സംഭവിക്കുന്നത്, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കും, എഴുന്നേറ്റ് താനായി കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. പറഞ്ഞപ്പോഴാണ് യഹോവയ്ക്ക് പ്രവർത്തിക്കുവാൻ വഴിയൊരുങ്ങിയത്. ചെന്നു, കണ്ടു, പറഞ്ഞു. അപ്പോൾ യഹോവയ്ക്ക് പ്രവർത്തിക്കുവാനുള്ള വഴി ഒരുങ്ങിക്കിട്ടി. യഹോവയുടെ അഗോചരമായ പ്രവൃത്തിയുടെ ഫലം അവിടെ കണ്ടു നിന്ന് എല്ലാവരും കണ്ട് കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. പ്രിയരെ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ഉറവിടമായവൻ്റെ പ്രവൃത്തികൾ അഗോചരമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ വിശ്വസിക്കുക, അനുസരിക്കുക. അവൻ്റെ വഴിയുടെ പൂർത്തീകരണം ലഭിപ്പാൻ അവൻ്റെ പ്രവൃത്തിക്കായി നാം വഴിയൊരുക്കി കൊടുക്കുന്നവരുമായിരിക്കണം. വർണ്ണിപ്പാൻ കഴിയാത്ത ഒരു വലിയ ശക്തനാണ് നമ്മുടെ ദൈവം. ആ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുവാനും മതിയായവനാണ്. നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം, ആരാധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ മാസത്തെ ചിന്തകൾക്കായി ദൈവം നമ്മളെ ഒരുക്കിയതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അഗോചരമായ വഴിയെക്കുറിച്ച് ചിന്തിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. അങ്ങ് പ്രവർത്തിക്കുന്നവനാകുന്നു. അങ്ങയുടെ പ്രവൃത്തി ഞങ്ങൾക്ക് സന്തോഷം തരുന്നതാകുന്നു. അങ്ങയിൽ വിശ്വസിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വസിക്കുക മാത്രമല്ല, അങ്ങയുടെ പ്രവൃത്തികൾ, അഗോചരമായ പ്രവൃത്തികൾ നടക്കണമെങ്കിൽ ഞങ്ങൾ അങ്ങയെ അനുസരിക്കണം. അനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വഴി ഒരുക്കിത്തരുന്ന ഒരു ഉത്തരവാദിത്വം അങ്ങ് ഞങ്ങളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വഴി ഒരുക്കുന്ന ഉത്തരവാദിത്വം അങ്ങ് പറയുന്നത് പോലെ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഈ കേൾക്കുന്ന കുഞ്ഞുങ്ങളെയെല്ലാം അവിടെ നിന്ന് അനുഗ്രഹിക്കണേ. ആരെങ്കിലും ഒരാൾ ഇത് ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അഗോചരമായ വഴിയുടെ അനുഭവം സന്തോഷം നൽകുന്നതെന്നൊന്ന് മനസ്സിലാക്കി കർത്താവിൽ വിശ്വസിപ്പാൻ സഹായിക്കണമേ. അവിടുന്ന് തന്ന സകല നന്മയ്ക്കായിട്ടും ഈ പ്രതികൂലങ്ങളിൽ ഞങ്ങളെ നിർത്തിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ഗോഡ് ബ്ലെസ് യു.